إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستبشاسي الله الله تعالى സൂറത്തുൽ ഇൻഷിഖാഖിലൂടെ പറഞ്ഞു, ലതർകബുന്ന തബഖൻ അൻ തബഖ്, തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി പടിപടിയായി കയറിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ലതർകബുന്ന തബഖൻ അൻ തബഖ്, ജീവിതത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നവനാണ് മനുഷ്യൻ എന്ന് അല്ലാഹു തആല വ്യക്തമായി പറയുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഗർഭസ്ഥ ശിശുവായിരിക്കെ അവിടെ നിന്നാരംഭിച്ച് ആ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ അവൻ കടന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവന്റെ ശൈശവകാലം, കൗമാരപ്രായത്തിലുള്ള സമയം, അതിനുശേഷം യുവത്വം, അതുപോലെ തന്നെ പിന്നെ മധ്യവയസ്കനായി, വൃദ്ധനായി, പിന്നീട് മരിച്ചുപോയി, അതിനുശേഷം ഖബർ ജീവിതം, പിന്നെ പരലോക ജീവിതം, ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ എന്നാണ് ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന ആയത്തിന്റെ ഒരു വിശദീകരണം. അതുപോലെ തന്നെ മനുഷ്യൻ ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായ അവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടവനാണ് എന്നുകൂടി ആയത്തിന്റെ പരിധിയിലുണ്ട്. മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന് പറഞ്ഞാൽ ലതുഹവ്വലുന്ന മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജീവിതത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടവരാണ്, അതിനെ തരണം ചെയ്യേണ്ടവരാണ്. പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആരോഗ്യമുള്ള അവസ്ഥയുണ്ടാകും, രോഗമുള്ള അവസ്ഥയുണ്ടാകും, സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെയുള്ള വ്യത്യസ്തമായ അവസ്ഥകൾ മനുഷ്യനുണ്ടാകും എന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മറ്റൊരു വിശദീകരണം. അപ്പോൾ ജീവിതത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട, മനുഷ്യൻ അനുഭവിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അവസ്ഥകളാണ് അവന്റെ ആരോഗ്യ സമയവും അതുപോലെ തന്നെ അവന്റെ രോഗാവസ്ഥയും. രണ്ട് ഘട്ടങ്ങളാണ്, രണ്ട് അവസ്ഥകളാണ്, നല്ല ആരോഗ്യവാനായിരിക്കുക എന്നുള്ള അവസ്ഥയും അതുപോലെ തന്നെ അവന് രോഗമുണ്ടാവുക എന്നുള്ള അവസ്ഥയും. അല്ലാഹു തആല മനുഷ്യർക്ക് അതുപോലെ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള രണ്ടവസ്ഥകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ, എല്ലാ മനുഷ്യരും അത് അനുഭവിക്കുന്നതാണ്. വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും, അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. നല്ല ആരോഗ്യവാനായിരിക്കുന്നയാൾ പെട്ടെന്ന് മാറാരോഗിയായി തീരുന്ന അവസ്ഥയുണ്ട്. കാലങ്ങളോളം രോഗിയായി പിന്നീട് നല്ല ആരോഗ്യവാനായി തിരിച്ചു വന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അല്ലാഹു തആലയുടെ ഖദർ അനുസരിച്ചുകൊണ്ട് അതിന്റെ അളവിൽ കൃത്യമായ സമയത്ത് ആർക്ക് എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് അല്ലാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കും. അപ്പോ ജീവിതത്തിൽ മനുഷ്യന് അവന് തരണം ചെയ്യേണ്ട രണ്ടവസ്ഥകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അവന്റെ ആരോഗ്യാവസ്ഥയും അതുപോലെ തന്നെ അവരുടെ രോഗാവസ്ഥയും. ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട അവന്റെ രോഗവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ, പ്രത്യേകിച്ച് അവന്റെ രോഗകാലഘട്ടത്തിൽ അവൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ചില അടിസ്ഥാനങ്ങൾ ഈ രോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗമെന്നുള്ളത് അല്ലാഹു തആല
അവൻ നിശ്ചയിച്ചിട്ടുള്ള, അവൻ രേഖപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു തആല നമ്മളെ പല രൂപത്തിൽ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ, പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമാണ്. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, അള്ളാഹു തആല പറഞ്ഞു നിങ്ങളെ നാം ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും ഒരു പരീക്ഷണമെന്നോണം നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ശൈലി കടുത്ത ശൈലിയിലാണ്, തീർച്ചപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ശൈലിയിലാണ്. അറബി ഭാഷയിലെ തീർച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന തഅ്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞില്ല വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഇവിടെ അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷിക്കുമെന്നല്ല, തീർച്ചയായും. വലനബ്ലുവന്നകും എന്ന് പറയുമ്പോൾ ലാമുൽ ഇബ്തിദാഉം അതുപോലെ തന്നെ നൂനും സഖീലയും അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം തഅ്കീദിനു വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കലിമത്തുകളാണ്. അത് വെച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞത് വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പല രൂപത്തിലാണ് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസമറാത്ത്. അത് ഭയപ്പാടുകൊണ്ടായിരിക്കാം, പട്ടിണി കൊണ്ടായിരിക്കാം, സമ്പത്ത് കൊണ്ടുള്ള നഷ്ടങ്ങളായിരിക്കാം, അതുപോലെ തന്നെ ജീവനഷ്ടങ്ങളായിരിക്കാം, അവന്റെ കച്ചവടത്തിലുള്ള നഷ്ടങ്ങളായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വബശ്ശിരി സ്വാബിരീൻ, ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നുകൂടി അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് പരീക്ഷണം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവനാണ് ശ്രേഷ്ഠതയുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അതൊരു വലിയ പുണ്യകർമ്മമായി, അല്ലെങ്കിൽ അവർക്ക് ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് വലിയ നേട്ടങ്ങളാകണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അതാണ് വബശ്ശിരി സ്വാബിരീൻ എന്ന് പറഞ്ഞത്. ക്ഷമിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ദുനിയാവിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ മഅയ്യത്തുൻ ഖാസ്സ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യം, പ്രത്യേകമായ അടുപ്പം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹു തആല പറഞ്ഞതാണല്ലോ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. എന്നാൽ അള്ളാഹു എല്ലാവരുടെയും കൂടെ, അള്ളാഹുവിന്റെ അറിവും ഖുദ്റത്തും എല്ലാവരുടെയും കൂടെയുണ്ട്. എല്ലാ അള്ളാഹു ഏഴ് അനാകാശത്തിനപ്പുറത്താണെങ്കിലും അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കേൾവിയും എല്ലാവരിലുമുണ്ട്. അള്ളാഹു അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ അള്ളാഹുവിന്റെ അറിവുണ്ട്. മഅയ്യത്തുൻ ആമ്മ, അതുണ്ടെങ്കിലും മഅയ്യത്തുൻ ഖാസ്സ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അടുപ്പം, അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സംരക്ഷണവും ലഭിക്കുന്ന മഅയ്യത്തുൻ ഖാസ്സ. അത് ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹ് ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു എന്ന് കൃത്യമായി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് ദുനിയാവിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. പരലോകത്ത് അവന് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഏറ്റവും വലിയ ക്ഷമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ക്ഷമിക്കുന്ന ആളുകൾക്കുണ്ട് ദുനിയാവിൽ, പരലോകത്തുണ്ട്, ദുനിയാവിൽ പ്രത്യേകിച്ചും. പരലോകത്ത് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു തആല രേഖപ്പെടുത്തുക. ഒരു കർമ്മത്തിനും അതുപോലെ പറഞ്ഞിട്ടില്ല, കണക്കില്ലാത്ത പ്രതിഫലം രേഖപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം ക്ഷമയാണ്, ആ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് അള്ളാഹു രേഖപ്പെടുത്തിയ, അള്ളാഹുവിന്റെ അല്ലോഹുൽ മഹ്ഫൂളിൽ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ് നമ്മൾക്ക് ബാധിക്കുന്ന ഓരോ രോഗവും. അത് ആർക്ക്, എപ്പോ, ഏതൊക്കെ രൂപത്തിൽ, എത്ര അളവിൽ, എത്ര ദിവസം, എങ്ങനെയെന്നുള്ളതൊക്കെ അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു രോഗത്തിനും അള്ളാഹു അതിന്റെ ശമനവും ചികിത്സയും മരുന്നും ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വജഅല ലഹു ശിഫാഅ, അള്ളാഹു തആല ഏതൊരു രോഗം ഇവിടെ ഇറക്കിയിട്ടുണ്ടോ അതിനുള്ള മരുന്നും അതിനുള്ള ഔഷധവും ചികിത്സയും അള്ളാഹു തആല ഇവിടെ ഇറക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഏതൊക്കെ രോഗങ്ങളാകട്ടെ അതിനൊക്കെ മരുന്ന് അള്ളാഹു ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് മനുഷ്യൻ കണ്ടെത്തുക എന്നുള്ളതിന് ചിലപ്പോൾ കാലതാമസം പിടിച്ചേക്കാം. പക്ഷേ അള്ളാഹു ഇറക്കിയ രോഗമാണോ? അള്ളാഹുവാണ് രോഗമിറക്കുന്നത്, അള്ളാഹുവിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത്. ആ രോഗം അതിനുള്ള മരുന്നും അള്ളാഹു തആല ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ, അത് മനസ്സിലാക്കാൻ സമയമെടുത്തു എന്ന് വന്നേക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഏത് അസുഖത്തിനും മരുന്നുണ്ട് എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ചികിത്സിക്കണമെന്നുള്ളത്. രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കണമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ചികിത്സിക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജാവൂ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഏത് ചികിത്സാ രീതികളും നമ്മൾക്ക് സ്വീകരിക്കാം. ഏത് ചികിത്സ, ഹലാലായ ചികിത്സാ രീതികൾ, അത് നമുക്ക് സ്വീകരിക്കാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. റസൂലിന്റെ കൽപ്പന അനുസരിക്കുക എന്ന രൂപത്തിൽ നമ്മൾ ഇത് ചെയ്താൽ നമ്മൾക്ക് പുണ്യം ലഭിക്കും. തജാവൂ ഇബാദല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചികിത്സിക്കുന്നതെങ്കിൽ നമ്മൾക്കതിന് പുണ്യമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഹറാമല്ലാത്ത ഏത് ചികിത്സാ രീതികളും നമ്മൾക്ക് സ്വീകരിക്കാം. ഹറാമായ ചികിത്സാ രീതികളുണ്ട്, മ്യൂസിക് തെറാപ്പി പോലെ. അതുപോലെ തന്നെ ഹറാമായ ശിർക്കൻ ചികിത്സാ രീതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ശൈഇൻ, ഒരാൾ ഒരു പണിക്കരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, കണക്ക് നോട്ടക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രോഗശമനത്തിനു വേണ്ടി. ഇത്തരം ആളുകളെ സമീപിക്കുന്ന ആളുകളുണ്ട്, മന്ത്രവാദികളെ സമീപിക്കുന്ന ആളുകളുണ്ട്, സാഹിറന്മാരെ, മാരണക്കാരെ സമീപിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ സമീപിക്കുകയും അവരോട് വല്ലതും ചോദിച്ചാലും തുഖ്ബല്ലഹു സ്വലാത്തു അർബഈന യൗമ, 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ കാണാം, ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളടുത്തേക്ക് ചെല്ലുകയും ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു, അവനോട് വല്ലതും ചോദിച്ചു, അവൻ പറഞ്ഞത് അവൻ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ കാഫിറായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാം ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഹറാമായ ചികിത്സാ രീതികൾ, വിലക്കപ്പെട്ട ചികിത്സാ രീതികളുമായി നമ്മൾ ബന്ധപ്പെടാനേ പാടില്ല. ഏലസ് ഉറുക്ക് അതൊക്കെ അതിൽപ്പെട്ടതാണ്. മൻ അല്ലഖ ചമീമത്തൻ ഫഖദ് അശ്റക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം മാറാൻ വേണ്ടി ഏലസ് ഉറുക്കൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും വല്ലതും കെട്ടിവച്ചാൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, രോഗം അതിന് ശമനം നൽകുന്നത് നമ്മൾ ചികിത്സിക്കുന്ന, നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറോ ആ മരുന്നോ അല്ല, ഒരിക്കലുമല്ല. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ നാവിലൂടെ ആ കാര്യം പുറത്തേക്ക് വരണം. എന്നുവെച്ചാൽ ചില ആളുകൾ അവരുടെ സംസാരത്തിൽ പലപ്പോഴും അവരുടെ മനസ്സിൽ മറ്റൊന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവാണ് രോഗം മാറ്റുന്ന ശാസ്തി എന്നവൻ അറിയാം, പക്ഷെ അവന്റെ സംസാരത്തിൽ വരും ആ ഡോക്ടർ എടുത്തു പോയതുകൊണ്ടാണ് അസുഖം മാറിയത്, ആ മരുന്ന് കുടിച്ചതുകൊണ്ടാണ് രോഗം മാറിയത് എന്നതുപോലെയുള്ള സംസാരം. അതൊരിക്കലും ശരിയല്ല, വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം അള്ളാഹു തആല പറഞ്ഞു, വൈദാ മരിദ്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. ഒരിക്കലും നമ്മൾ കുടിക്കുന്ന മരുന്നുകളോ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ല നമ്മുടെ രോഗം മാറ്റുന്നത്, അതൊക്കെ കേവലം കാരണങ്ങളാണ്. ചികിത്സിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ചികിത്സ കൊണ്ട് രോഗം മാറിയ ആളുകൾ ഉണ്ടാകും, അതേ രോഗം ബാധിച്ച ആൾ തന്നെ ആ ചികിത്സ നടത്തി മരിച്ചുപോയിട്ടുണ്ടാകും. എന്താ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം? ശിഫ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവാണ് രോഗത്തിന് ശമനം നൽകുന്നത്, ഒരിക്കലും മരുന്നുകളല്ല. മരുന്നുകൾ കാരണങ്ങളാണ്. ആ കാരണങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ് അത് ഫലിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ നാവിൽ നിന്ന് അങ്ങനത്തെ വർത്തമാനം വരാൻ പാടില്ല. ആ ഡോക്ടറെടുത്ത് പോയതുകൊണ്ടാണ്, ആ ചികിത്സ നടത്തിയതുകൊണ്ടാണ്, ആ മരുന്ന് കുടിച്ചതുകൊണ്ടാണ്, അങ്ങനെയുള്ള സംസാരം വിശ്വാസികളായിട്ടുള്ള മുവഹിദുകളായിട്ടുള്ള ആളുകൾക്ക് യോജിച്ചതല്ല. നമുക്ക് ഇങ്ങനെ പറയാം, ആ ഡോക്ടറെടുത്ത് ഞാൻ ചെന്നു, അദ്ദേഹം നല്ല കഴിവുള്ള ഡോക്ടറാണ്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പരിചയം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് രോഗം കണ്ടെത്താനുള്ള കഴിവുണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് മാറി, അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹം ചികിത്സിച്ചതുകൊണ്ട് അദ്ദേഹമാണ് എന്റെ രോഗം മാറ്റിയത്, അല്ലെങ്കിൽ ആ മരുന്ന് കുടിച്ചതുകൊണ്ടാണ് രോഗം മാറിയതെന്ന് പറയരുത്. ആ മരുന്ന് കുടിച്ചപ്പോൾ അല്ലാഹു എന്റെ രോഗം മാറ്റിയെന്ന് പറയാം. അങ്ങനെയുള്ള സംസാരം നമ്മൾ ഒരു പക്ഷേ നമ്മൾക്ക് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമായിരിക്കും അല്ലാഹുവാണ് ഷാഫി, പക്ഷേ ഈ സംസാരം പോലും നമ്മുടെ നാവിൽ നിന്ന്, മുവഹ്ഹിദുകളായുള്ള ആളുകളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കലും മരുന്നല്ല രോഗം മാറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരേ രോഗം ബാധിച്ച രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾ രണ്ടാളുകൾ ചികിത്സ നടത്തി, ഒരേ മരുന്നാണ് കുടിച്ചത്, ഒരേ അളവിലാണ് കുടിച്ചിട്ടുള്ളത്, ഒരാൾ രോഗം ബാധിച്ചു മരിച്ചു, മറ്റാൾ തിരിച്ച് ആരോഗ്യവാനായി തിരിച്ചു വന്നു. ഒരിക്കലും ആ മരുന്നാണ് രോഗം മാറ്റുന്നതെങ്കിൽ രണ്ടാളും ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരുന്നു. മൂന്നാമത്തെ ഒരാൾ, അയാളുടെ രോഗം കടുത്ത രോഗമാണ്, ഡോക്ടർമാരൊക്കെ എഴുതി തള്ളി, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. പക്ഷെ അത്ഭുതമെന്നോണം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഡോക്ടർമാർക്ക് പോലും എന്താണ് അയാൾ തിരിച്ചു വരാനുള്ള കാരണമെന്ന് അവരുടെ വൈദ്യശാസ്ത്രത്തിലെ നിയമം വെച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം ഒരുപാട് കാലം പിന്നീട് ജീവിച്ചു. എന്താണ്? അള്ളാഹു ചിലപ്പോ നേരിട്ട് അല്ലെങ്കിൽ ഒരു സബബുകളുമില്ലാതെ അള്ളാഹുവിന് രോഗം മാറ്റാൻ സാധിക്കും. ഒരു മരുന്നും കുടിക്കാതെ അള്ളാഹു ചില പല രോഗങ്ങളും മാറ്റുന്നുണ്ട്. എല്ലാ മരുന്നുകളും ഫലമില്ലാതെ അല്ലെങ്കിൽ ആ നിലക്ക് ഒഴിവാക്കി തള്ളിയ രോഗികൾ വരെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഒരു രോഗം, ഒരു മരുന്നും കുടിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷിഫ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആരെഴുതി തള്ളിയാലും ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ആര് പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷ വിടേണ്ട കാര്യമില്ല. കാരണം ഫൈന ഷിഫ ബിയദില്ല, അള്ളാഹുവിന്റെ കയ്യിലാണ് ശിഫയുള്ളത് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം നമ്മൾ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അനുവദനീയമായ ചികിത്സകൾക്കപ്പുറത്ത് ഏത് ചികിത്സകളും നമുക്ക് നടത്താം. അനുവദനീയമായ ചികിത്സകൾ, ഭൌതികശാസ്ത്രം വൈദ്യശാസ്ത്രം കണ്ടെത്തി ഏത് ചികിത്സാരീതികളും നമ്മൾക്ക് അനുവദനീയമായ ചികിത്സകൾ നമുക്ക് നടത്താം. അതിനപ്പുറത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില ചികിത്സാരീതികളുണ്ട്. ആ ചികിത്സാരീതികൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾക്കാണത് ഫലിക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അർറുഖിയത്തു ശറഈയ, ശറഈയായ മന്ത്രങ്ങൾ. ശറഈയായ മന്ത്രങ്ങൾ വിശുദ്ധ ഖുർആൻ, സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫാത്തിഹയും ഒക്കെ ഓതി ഊതി തടവിക്കൊണ്ടുള്ള ചികിത്സ, അത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്. അത് മുഅ്മിനുകൾക്ക് അതുകൊണ്ട് ശിഫയുണ്ട് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ശാരീരികമായ അസുഖങ്ങൾക്കും മാനസികമായ അസുഖങ്ങൾക്കും അത് പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. അർറുഖിയത്തു ശറഈയ, ശറഈയായ മന്ത്രങ്ങൾ. ഈ വിഷയത്തിൽ ആളുകൾ മൂന്ന് തട്ടിലൻ, മൂന്ന് വിഭാഗക്കാരൻ. റുഖിയ ശറഈയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റുഖിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ റുഖിയ എന്നതിന്റെ പേരിൽ ശിർക്കൻ മന്ത്രങ്ങളിലേക്ക് പോയ ആളുകൾ, മന്ത്രവാദത്തിലേക്ക് കടന്നുപോയ ആളുകൾ, ശിർക്കൻ മന്ത്രവാദങ്ങളിലേക്ക്, റുഖിയത്തു ശിർക്കിയ, ശിർക്കിയായ മന്ത്രങ്ങളിലേക്ക് കടന്നുപോയ ആളുകൾ. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ശിർക്കിയായ മന്ത്രങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് അംഗീകരിക്കാതെ പൂർണ്ണമായി റുഖിയ എന്ന് പറയുന്ന സാധനമേ ഇല്ല, അങ്ങനൊരു ചികിത്സാരീതിയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ വന്ന സഹീഹായ ഹദീസുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അതും അപകടകരമായ അവസ്ഥയാണ്. ഇതിനിടയിലാണ് സത്യമുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ശറഈയായ മന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതെന്താണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ട കാര്യമാണ്. ഒരു ഖുത്ബയിലൂടെ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരണപ്പെട്ട രോഗത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മന്ത്രം നടത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹ തടവി കൊടുത്തിട്ടുണ്ട്. ആ ചികിത്സാരീതികൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വിശ്വാസികൾക്കത് സാധിക്കൂ, വിശ്വാസികൾക്കത് ഫലം ചെയ്യൂ. അതുപോലെ തന്നെ അത്തിബുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട ചില മരുന്നുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം കരിഞ്ജീരകം, അതുപോലെ തന്നെ തേന്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പാല്, പാലിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബി അൽബാനിൽ ബക്കർ ഫഇന്നഹ ശിഫ, നിങ്ങൾ പാല് കുടിക്കണം, പശുവിന്റെ പാല്, അത് ശിഫയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരുന്നുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഭൗതികമായി നടത്തുന്ന അത്തരത്തിലുള്ള ചികിത്സകളോടൊപ്പം തന്നെ ദീനിയായിട്ടുള്ള ശറഈയായ റുഖിയകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാരീതികളും നമ്മുടെ കൂടെ ഉണ്ടാകണം. വിശ്വാസികൾ പ്രത്യേകപ്പെട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് പോലെ നിന്നു, അതിനുശേഷം ഒന്ന് പൊട്ടിക്കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ള കരഞ്ഞു. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം, ആരോഗ്യത്തെ സൗഖ്യത്തെ ചോദിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സൗഖ്യമുണ്ടാകാൻ ആരോഗ്യമുണ്ടാകാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിനു ശേഷം പറഞ്ഞു, ഫഇന്ന അഹദൻ ലം യുഅത ശൈഅൻ ഖൈറൻ മിനൽ ആഫിയ ലൈസൽ യഖീൻ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അവന് ലഭിക്കുന്ന ആരോഗ്യം. ലൈസൽ യഖീൻ, ലൈസ എന്ന് പറഞ്ഞാൽ ഇവിടെ അദാത്തുൽ ഇസ്തിസ്ന ആണ്, ഇല്ല എന്നുള്ള മഅനക്കാണ്. ഇല്ലൽ യഖീൻ, യഖീൻ ഒഴികെ, ഉറച്ച വിശ്വാസം, ഈമാൻ. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന, ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ആഫിയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഫിയത്ത് ഉണ്ടാകാൻ, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പല സന്ദർഭങ്ങളിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള ഉപദേശിച്ചത് കാണാൻ സാധിക്കും. എനിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അളാപ്പാക്ക് പഠിപ്പിച്ചു കൊടുത്തത് സലില്ലാഹൽ ആഫിയ, അള്ളാഹുവിന്റെ ആഫിയത്തിനെ ചോദിക്കുക. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഹിദായത്ത് കഴിഞ്ഞാൽ പല പണ്ഡിതന്മാരും മുസ്ലിമാകാൻ സാധിച്ചു, മുഅ്മിനാകാൻ സാധിച്ചു എന്ന അനുഗ്രഹത്തിനു ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന് ലഭിക്കുന്ന ആരോഗ്യം എന്നുള്ളത്, ആഫിയത്ത് എന്നുള്ളത്. പണ്ഡിതന്മാരത് വിശദീകരിച്ചത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, ഒരാൾക്ക് യഖീൻ, ഉറച്ച വിശ്വാസം, ഈമാൻ കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ആഫിയത്താണ്, ആരോഗ്യം. ആ ആരോഗ്യം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള, ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള, പലർക്കും പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ, നല്ല ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു, പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് അയാൾ തളർന്നുപോയി. നല്ല മസിൽമാനായിരുന്നു, നല്ല ശക്തിയുള്ള ആളായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം അപ്രതീക്ഷിതമായ ആൾക്ക് തളർച്ച സംഭവിച്ചു. ഒക്കെ സംഭവിക്കാം, നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. ഈ ആഫിയത്ത് ഏത് സമയം മുതൽ എടുത്തുപോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യം, ആ ആരോഗ്യം എന്ന് പറയുന്ന അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ്. ഒരുപാട് ആളുകൾ നഷ്ടം സംഭവിച്ചിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളാണ്, ഒരുപാട് ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ള അനുഗ്രഹമാണ് ഒന്ന് അവന്റെ ആരോഗ്യവും അവന്റെ ഒഴിവ് സമയവും. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഒരാൾക്ക് ആരോഗ്യമുണ്ട്, നല്ല സമയമുണ്ട്, എന്നിട്ടും അയാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അതാണ് ഏറ്റവും വലിയ നഷ്ടം, അതാണ് ഏറ്റവും വലിയ നഷ്ടം. പലർക്കും ആരോഗ്യം ഉണ്ടാവും, സമയമുണ്ടാകൂല. സമയമുണ്ടാകും പക്ഷെ ആരോഗ്യം ഉണ്ടാകൂല. ഇത് രണ്ടുള്ള ആളുകൾ അവർ എന്നിട്ട് അവരെ മടി അലസത കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ, അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആഫിയത്ത് എന്ന് പറയുന്ന ആരോഗ്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി, അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ്. അള്ളാഹു തആല അവരുടെ രോഗങ്ങളൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് നമുക്കറിയാം, നാളെ പരലോകത്ത് അള്ളാഹു തആല ആദ്യം നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് നിസ്കാരമാണ്. നമുക്കറിയാം നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ആദ്യമായി അള്ളാഹു ചോദിക്കുക, നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും ആദ്യം അള്ളാഹു നാളെ ചോദ്യം ചെയ്യുക ഏത് വിഷയത്തിലാണ്. അള്ളാഹു ചോദിക്കുമെന്നാണ്, അലം നുസിഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ. വനുർവിക മിനൽ മാഇൽ ബാരിദ്, തണുത്ത ജലം നിനക്ക് കുടിക്കാൻ ഞാൻ നൽകിയില്ലേ. വെള്ളത്തെക്കുറിച്ചും നമ്മൾക്ക് നൽകിയ ആരോഗ്യത്തെക്കുറിച്ചുമാണ് അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക. അള്ളാഹു നമ്മളോട് ചോദ്യം ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യത്തിനും വെള്ളത്തിനുമാണ് ആദ്യ നാളെ പരലോകത്ത് വിചാരണയുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ആരോഗ്യം നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. ആ ആരോഗ്യം നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. എത്ര സമ്പന്നതായിട്ട് എന്താ കാര്യം, ആരോഗ്യമില്ലെങ്കിൽ അത് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആരോഗ്യമില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഒരു കവി പറഞ്ഞത് കാണാം, ഇന്നി വൈൻ ഖാന ജംഉൽ മാലി യുജിബുനി, എനിക്ക് സമ്പത്തുണ്ടാവുക എന്നുള്ളത്, സമ്പാദിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഫലൈസ യഅദിലു ഇൻദി സിഹത്തൽ ജസദി, പക്ഷെ ആരോഗ്യത്തോളം ഈ സമ്പത്തൊന്നും വരികയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തുണ്ടാവുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ്, അത് സമ്പാദിക്കുക എന്നുള്ള ഇഷ്ടമാണ്, പക്ഷേ ആരോഗ്യത്തോളം അത് വരികയില്ല. കാരണം ഫിൽ മാലി സൈനുൻ വഫിൽ ഔലാദി മഖ്റുമതുൻ, സമ്പത്തിലൊരു ഭംഗിയുണ്ട്, മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആദരവാണ്. പക്ഷേ വസ്തുക്കുമു യുൻസീക ദിക്റൽ മാലി വൽ വലദി, നല്ല ഒരുപാട് മക്കളുണ്ട്, നല്ല സമ്പത്തുണ്ട്, പക്ഷേ ഒരു മാറാ രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ മക്കളെക്കുറിച്ചുള്ള ചിന്തയും സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകില്ല. നല്ല കടുത്ത വേദനയുള്ള അസ്വസ്ഥതയുള്ള ഒരു രോഗം നമ്മളെ ബാധിച്ചാൽ പിന്നെ നമ്മുടെ സമ്പത്തിന്റെ കണക്കു നോക്കൂല, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയം ആരോഗ്യമാണ് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസരം, ആരോഗ്യമുള്ള ഈ അവസ്ഥ ഏത് സമയത്തും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇൻഷാല്ലാഹ് ഈ ഞായറാഴ്ച മുതൽ ഇവിടെ എല്ലാ ആഴ്ചകളിലും എല്ലാ മാസത്തിലും ഒന്നാമത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ച ദീനിയായിട്ടുള്ള മജ്ലിസ് ഉണ്ടാകും. അതിൽ നിങ്ങൾ പങ്കെടുക്കണം. ഈ ഞായറാഴ്ചയാണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത മൂന്നാമത്തെ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാകും. അതിന് രണ്ടിലും കുടുംബസമേതം സ്ത്രീകൾക്കും സൗകര്യമുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന മജ്ലിസാണ്. നമ്മളത് പങ്കെടുക്കണം, പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ആ സമയമത്രയും നാളെ പരലോകത്ത് നമുക്കതൊരു മുതൽക്കൂട്ടാവും. നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ നമുക്കതിന് സമയമുണ്ടാകണം. നമ്മുടെ ആരോഗ്യം ഇത്തരം പഠനങ്ങൾക്കും ദീനീയായിട്ടുള്ള കാര്യങ്ങൾക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം. സമയം ആരോഗ്യം, ആരോഗ്യം ഏത് സമയത്തും നഷ്ടപ്പെടാം എന്നുള്ളത് പറഞ്ഞു. ഇനി നല്ല ആരോഗ്യമുണ്ടെങ്കിലും ഏത് സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് എന്ത്? മരണം എന്നുള്ളത്. മരണത്തിന് ആരോഗ്യം, ആരോഗ്യമില്ലാത്ത ആളുകൾ എന്നൊന്നും ഒരു യാതൊരു വ്യത്യാസവും ഇല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. വക്കം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതിൻ വക്കം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരിയാണ്. എത്രയെത്ര രോഗികളാണ്, വക്കം മിൻ സഹീഹിം മാത മിൻ ഗൈരി ഇല്ലതിൻ, എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു അസുഖവുമില്ലാതെ മരിച്ചുപോയത്. ഒരിക്കലും ഒരു അസുഖവുമില്ല, നല്ല ആരോഗ്യവാന്മാരായിരുന്നു, പെട്ടെന്ന് മരിച്ചു. അറ്റാക്ക് വന്നതാണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. എത്ര ആളുകൾ അങ്ങനെ മരിച്ചു, നമ്മൾ നമ്മളുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. വക്കം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി, എത്രയെത്ര രോഗികളാണ് രോഗക്കിടക്കയിൽ ഇങ്ങനെ രോഗം അനുഭവിച്ച് ഒരുപാട് കാലം, 10-20 ഒക്കെ വർഷം രോഗിയായി ജീവിക്കുന്നത്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇതാണ് കാര്യം. മരണത്തിന് പ്രായമല്ല. ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവൻ എന്ന് വ്യത്യാസമില്ല. ആരോഗ്യത്തിന്റെ കാര്യവും അത് തന്നെ. ഏത് സമയം രോഗം എന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ലഥർ കബുന്ന തബക്കൻ അൻ തബക്ക്, ഈ വ്യത്യസ്തമായ അവസ്ഥകൾ, രോഗമുള്ള അവസ്ഥയിൽ നിന്ന് ആരോഗ്യമുള്ള അവസ്ഥയിലേക്കും ആരോഗ്യമുള്ള അവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയിലൊക്കെ മനുഷ്യൻ എത്തിച്ചേരും എന്ന് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന സമയവും നമ്മുടെ ആരോഗ്യവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.